2021 ഏപ്രിൽ 2 വെള്ളിയാഴ്ച. കേരളകൗമുദി പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്ന് തലൈവ. റിപ്പോർട്ട് തയ്യാറാക്കിയത് കോവളം സതീഷ് കുമാർ, ചെന്നൈ. തമിഴ് മണ്ണിലെ പൊള്ളുന്ന തിരഞ്ഞെടുപ്പ് ചൂടിലും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതറിഞ്ഞ് തലൈവ എന്ന ആർപ്പുവിളിയോടെ ആഘോഷിക്കുകയാണ് ആരാധകർ. അപൂർവരാഗങ്ങൾ എന്ന ആദ്യ ചിത്രത്തിൽ ചുണ്ടിൽ എരിയുന്ന ബീഡിയുമായി ഗേറ്റ് തള്ളിത്തുറന്നു വന്ന ആ ചെറുപ്പക്കാരന്റെ മാസ് എൻട്രി ഇന്ത്യൻ സിനിമയെ തന്നെ അടക്കി വാഴാനുള്ളതായിരുന്നെന്ന് ഒരു പക്ഷേ ആരും പ്രതീക്ഷിച്ചു കാണില്ല. ബാലചന്ദർ സംവിധാനം ചെയ്ത 1975 പുറത്തിറങ്ങിയ അപൂർവരാഗങ്ങളിൽ രജനി അഭിനയിച്ചത് വെറും 15 മിനിറ്റ് ആണെങ്കിലും ആ സ്റ്റൈലും ഡയലോഗും ഒക്കെ പ്രേക്ഷകരുടെ ഹൃദയത്തിലാണ് പതിഞ്ഞത്. പടയപ്പയിൽ ചുരുട്ട് കത്തിച്ച് തല ഇടത്തോട്ടും വലത്തോട്ടും ആട്ടി നടന്നു വരുന്ന തലൈവരുടെ ആ വരവിന് അന്യനാട്ടിൽ പോലും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. മിൻസാരക്കണ്ണ, എല്ലാവർക്കും ഉന്നയേയും പിടിച്ചെടുക്കരുതെന്ന് തെരിയുമാ, വയസ്സാനാലും ഉൻ സ്റ്റൈലും അഴകും, ഇന്നും ഉന്നെ വിട്ടു പോകലേ എന്ന് പടയപ്പയിൽ നീലാംബരി പറയുന്നതാണ് സത്യം. അവസാനം ഇറങ്ങിയ AR മുരുകദാസ് സംവിധാനം ചെയ്ത ദർബാറിൽ അഭിനയിക്കുമ്പോഴും ആ സ്റ്റൈലും പ്രസരിപ്പൊന്നും തലൈവരെ വിട്ടുപോയിട്ടില്ല. പിന്നാലെ രാഷ്ട്രീയ വിവാദം. ഫാൽക്കെ അവാർഡ് ലഭിച്ചത് അപ്രതീക്ഷിതമാണെങ്കിലും അതിനെ ചൊല്ലിയും വിവാദങ്ങൾ തലപൊക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ NDA അനുകൂലമായി വോട്ട് വീഴാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ അവാർഡെന്നാണ് ചിലർ ആരോപിക്കുന്നത്. അതേസമയം രജനി NDA ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലേ എന്ന് ആരാധകർ ചോദിക്കുന്നു. NDA പിന്തുണ നൽകാൻ രജനിക്ക് ഇനിയും അവസരമുണ്ടെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ്. ഇനി അഥവാ പിന്തുണ നൽകിയാൽ പ്രവർത്തിക്കാൻ തയ്യാറായി 500,000 രസികർ മണ്ഡലങ്ങളുമുണ്ട്. മുൻപ് BJP പിന്തുണ പ്രഖ്യാപിച്ച ചരിത്രവും രജനിക്കുണ്ട്. 2017 രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണ തീരുമാനം അറിയിച്ച് മറ്റ് കക്ഷികളുടെ പേടി സ്വപ്നമായി മാറിയത്. DMKയെയും AIDMKയെയും രജനിയുടെ നീക്കങ്ങൾ ഒരുപോലെ അങ്കലാപ്പിലാക്കിയിരുന്നു. പിന്നെ നീണ്ട നിശബ്ദത. കോവിഡ് കാരണം ആദ്യം പിന്മാറുമെന്നറിയിച്ചു, പിന്നീട് ആരാധകരുടെ തലൈവ മുറവിളിയിൽ പാർട്ടി പ്രഖ്യാപനത്തിന് മുഹൂർത്തം കുറിച്ചു. പാർട്ടി പേര് ചിഹ്നമൊക്കെ റെഡി, ഒടുവിൽ എല്ലാം വച്ചവസാനിപ്പിക്കുന്നു. തമിഴക രാഷ്ട്രീയത്തിൽ രജനീകാന്തിന് വിശാലമായ സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോഴല്ല, 1996 അന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ മറ്റൊരു NDRO MGRO ആകുമായിരുന്നു. പുരസ്കാരങ്ങളെ ചൊല്ലിയുള്ള വിവാദം തമിഴകത്ത് ഇതാദ്യമല്ല. 1988 മരണാനന്തര ബഹുമതിയായി MGRന് കേന്ദ്ര സർക്കാർ ഭാരതരത്ന നൽകി ആദരിച്ചു. MGRന്റെ മരണത്തിന് പിന്നാലെ AD-MK നേതൃയുദ്ധം മുറുകുന്ന സമയമാണത്. MGR ആരാധകരെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം കൂടി രാജീവ് ഗാന്ധി സർക്കാരിനുണ്ടായിരുന്നുവെന്ന് ചർച്ച അന്ന് ഉയർന്നിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ സ്വപ്നം പൂവണിഞ്ഞില്ലെന്നത് ചരിത്രം. അണ്ണാത്തേയുടെ ലൊക്കേഷനിൽ രാഷ്ട്രീയ പിന്തുണ ആർക്കുന്ന ചർച്ചകൾ ഉയരുമ്പോഴും പുതിയ ചിത്രമായ അണ്ണാത്തയുടെ ചെന്നൈയിലെ ലൊക്കേഷനിലാണ് രജനി. അവാർഡ് പ്രഖ്യാപന വേളയിൽ തന്നെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറിന് മുന്നിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യം എത്തിയതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുതെന്നായിരുന്നു മന്ത്രിയുടെ അഭ്യർത്ഥന. രജനീകാന്ത് വേറെ ലെവൽ. രജനി സിമ്പിളാണ്. ഷൂട്ടിങ്ങിനിടെ ഇടവേളയിൽ സീറ്റിലെ ഒരു സോഫയിലും വെറും നിലത്തോ കണ്ണിന് മുകളിൽ ഒരു നനയ തൂവാലയും വെച്ച് കിടന്നുറങ്ങും. ശിവാജിക്ക് 26 കോടി രൂപ വാങ്ങിയെന്ന പേരിലാണ് ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന നടന പേര് രജനിക്ക് വീഴുന്നത്. എന്നാൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് നിർമ്മിച്ച ആ സിനിമ പൂർത്തിയായ ശേഷം മതി തന്റെ പ്രതിഫലം എന്നാണ് രജനി അന്ന് പറഞ്ഞത്. സിനിമ പരാജയപ്പെടുമ്പോൾ വിതരണക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്ന പരാജയപ്പെട്ട മൂവി ബാനറിന്റെ മറ്റൊരു സിനിമയിൽ പങ്കാളിയായി നഷ്ടം നികത്തുമെന്ന് പറയുന്ന വേറൊരു സൂപ്പർ സ്റ്റാറും ഇന്ത്യൻ സിനിമയിലില്ല. ശിവാജിയുടെ പൂനെയിലെ ലൊക്കേഷനടുത്ത് രജനിക്കായി വലിയൊരു മുറിയാണ് ബുക്ക് ചെയ്തത്. എന്നാൽ അദ്ദേഹം പറഞ്ഞതിങ്ങനെ, എനിക്കുറങ്ങണം, ഉണരുമ്പോൾ യോഗ ചെയ്യണം, ധ്യാനിക്കണം, പിന്നെ ഭക്ഷണം കഴിക്കണം, അതിനു സൗകര്യങ്ങളുള്ള സിംഗിൾ മുറി മതി. ഐശ്വര്യ റായ്ക്കൊപ്പം അഭിനയിച്ചതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: മാലാഖയെ പോലെ ഇരിക്കുന്ന ആ ലോകസുന്ദരിയോട് എനിക്കേറെ നന്ദിയുണ്ട്, ഈ വയസ്സനായ കറുത്ത കഷണ്ടിക്കാരന്റെ നായികയെ അഭിനയിക്കാൻ സമ്മതിച്ചതിന്.